ವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. സിസ്റ്റർ സിറ്റി കരാറുകളും സാമ്പത്തിക ബന്ധത്തിലെ പുരോഗതിയും ഇന്ത്യയും നേപ്പാളും തമ്മിലെ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് പ്രതിമാസ ജി എസ് ടി വരുമാനം തുടർച്ചയായി 5-ാം തവണയും 1.5 ലക്ഷം കോടി കടന്നു. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തി ദിനം. കെ ഫോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൊങ്കൺ പാതയിൽ ഈ മാസം 10 മുതൽ മൺസൂൺ സമയക്രമം നിലവിൽ വരും. പുരുഷ ജൂനിയർ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. സിസ്റ്റർ സിറ്റി കരാറുകളും സാമ്പത്തിക ബന്ധത്തിലെ പുരോഗതിയും ഇന്ത്യയും നേപ്പാളും തമ്മിലെ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
നേപ്പാൾ പ്രധാനമന്ത്രിയായി നിയമിതനായതിൽ രാഷ്ട്രപതി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡയെ അഭിനന്ദിച്ചു. ആളുകൾ തമ്മിലെ സമ്പർക്കവും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ആത്മീയ ടൂറിസ്റ്റ് സർക്യൂട്ട് പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രപതി എടുത്തുപറഞ്ഞു. ഇന്ത്യയും നേപ്പാളും തമ്മിലെ പഴക്കമേറിയ ഉഭയകക്ഷി ബന്ധ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുകൂല അജണ്ടയ്ക്കായി ഇന്ത്യ ഉറ്റുനോക്കുകയാണെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. നേപ്പാൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി സഹകരണം ഈ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കോവിഡ് മഹാമാരി കാലത്തെ പ്രയാസമേറിയ കാലത്തുപോലും ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം നിലനിന്നുവെന്നും അവർ പറഞ്ഞു. നേപ്പാളിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേപ്പാൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാണിജ്യം, പെട്രോളിയം പൈപ്പ്ലൈൻ, ജലവൈദ്യുതി തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട 7 ധാരണാപത്രങ്ങളിൽ ഇരു നേതാക്കളും ഒപ്പുവച്ചു.
ഐക്യരാഷ്ട്ര രക്ഷാസമിതി പോലെ അന്താരാഷ്ട്ര സംഘടനകൾ എല്ലാത്തരം ഭീകരവാദങ്ങളും അവയ്ക്കായി സാമ്പത്തിക സഹായം ചെയ്യുന്നതും ചെറുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെ കേപ്ടൌണിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും പ്രധാന ഭീഷണികളിൽ ഭീകരതയും പെടുമെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് പ്രതിമാസ ജി എസ് ടി വരുമാനം തുടർച്ചയായി 5-ാം തവണയും 1.5 ലക്ഷം കോടി കടന്നു. കഴിഞ്ഞ മാസം 1,57,090 കോടി രൂപയാണ് മൊത്തം ജി എസ് ടി വരുമാനമായി ലഭിച്ചത്. ഇതിൽ 28,411 കോടി രൂപ കേന്ദ്ര ചരക്ക് സേവന നികുതി വരുമാനവും 35,828 കോടി രൂപ സംസ്ഥാന ചരക്ക് സേവന നികുതി വരുമാനവുമാണ്. 81,363 കോടി രൂപ സംയോജിത ചരക്ക് സേവന നികുതി വരുമാനമായി ലഭിച്ചു. 2022 മെയ് മാസം ലഭിച്ച ജി എസ് ടി വരുമാനത്തേക്കാൾ 12% കൂടുതലാണ് കഴിഞ്ഞ മാസത്തെ വരുമാനം. ആഭ്യന്തര ഇടപാടുകളിൽ നിന്ന് ലഭിച്ച വരുമാനത്തിലും വർധനയുണ്ടായി. കേരളത്തിൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തെ അപേക്ഷിച്ച് 11% വർധനയാണ് ജി എസ് ടി വരുമാനത്തിലുണ്ടായത്. 2022 മെയ്യിൽ 2,064 കോടി രൂപ ലഭിച്ച സ്ഥാനത്ത് കഴിഞ്ഞ മാസത്തെ ജി എസ് ടി വരുമാനം 2,297 കോടി രൂപയായി. ലക്ഷദ്വീപിൽ 210% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം രേഖപ്പെടുത്തിയത്. മലേഷ്യൻ നിയമ ഉപമന്ത്രി രാംകർ പാലുമായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. പാർലമെന്ററി രംഗത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണവും ആശയ കൈമാറ്റവും മെച്ചപ്പെടുത്തുന്നതിന് സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ആസിയാൻ ഇന്ത്യ ബിസിനസ് കൌൺസിലും മറ്റ് വിവിധ സംഘടനകളുമായും മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. വഴിയോര കച്ചവടക്കാർക്കായി പിഎം സ്വനിധി മൊബൈൽ ആപ്പ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കി. പിഎം സ്വനിധി പദ്ധതി 3 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ എപിജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിസൈൽ ബംഗാൾ ഉൾക്കടലിൽ വളരെ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി. ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ട മിസൈൽ സംവിധാനമാണ് അഗ്നി 1. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തി ദിനം. അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഈ അധ്യയന വർഷത്തെ 13 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കും. അധ്യയന വർഷത്തെ 6-ാം പ്രവൃത്തി ദിനം അടിസ്ഥാനമാക്കി കുട്ടികളുടെ കണക്കെടുക്കും. അടുത്ത ബുധനാഴ്ചയാണ് 6-ാം പ്രവൃത്തി ദിനം. സംസ്ഥാനത്ത് വിവിധ പദ്ധതികളിലൂടെ ജലവിതരണം സാധ്യമാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ചേമ്മഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അയച്ചിറ മീത്തൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ജൽജീവൻ മിഷൻ വഴി 4 ലക്ഷത്തോളം പുതിയ കണക്ഷനുകൾ നൽകിയെന്നും കിഫ്ബി വഴി 5,000 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതുവഴി ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെല്ലിന്റെ വില PRS വായ്പയായി കർഷകർക്ക് നൽകുന്നതിന് സപ്ലൈകോ ഫെഡറൽ ബാങ്കുമായി ധാരണാപത്രം ഒപ്പിട്ടു. കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ നേരത്തെ സപ്ലൈകോയുമായി ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ഫെഡറൽ ബാങ്ക് വഴി 140 കോടി രൂപയും കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വഴി 280 കോടി രൂപ വീതവുമാണ് PRS വായ്പയായി കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കെഫോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ഇതോടൊപ്പം ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കും. ഇന്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് കെഫോൺ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 14,000 ഭവനങ്ങളിലും 30,000-ൽ പരം ഓഫീസുകളിലുമാണ് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ഇതിലൂടെ നൽകുന്നത്. സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. കൊങ്കൺ പാതയിൽ ഈ മാസം 10 മുതൽ മൺസൂൺ സമയക്രമം നിലവിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു. ഒക്ടോബർ 31 വരെ ഇതനുസരിച്ചായിരിക്കും ട്രെയിൻ സർവീസുകളെന്ന് റെയിൽവേ പറഞ്ഞു. ഈ കാലയളവിൽ ട്രെയിനുകൾ എത്തുന്നതിലും പുറപ്പെടുന്നതിലും മാറ്റമുണ്ടാകും. മൺസൂൺ ടൈം ടേബിൾ വരുന്നതിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ യാത്രയുടെ സമയം മുൻകൂട്ടി സ്ഥിരീകരിക്കണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. പുതിയ സമയവിവരങ്ങൾക്കായി NTS വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ ഒരു ബോഗി കത്തിനശിച്ച സംഭവത്തിൽ NIA സംഘം പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടെത്തിയ സംഘം ഒരു മണിക്കൂറോളം ട്രെയിൻ പരിശോധിച്ചു. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പുലർച്ചെയാണ് നിർത്തിയിട്ട ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഒരു ബോഗി പൂർണ്ണമായും കത്തിയത്. ഒരേ ട്രെയിനിന് നേരെ തീവെപ്പും തീപിടുത്തവും നടന്ന സാഹചര്യത്തിൽ റെയിൽപാത പരിപാലനവും നിരീക്ഷണവും കാര്യക്ഷമമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ ചെയർമാൻ ഡോക്ടർ MV അനൂപും വർക്കിംഗ് ചെയർമാൻ ഷെവലിയാർ CE ചക്കുണ്ണിയും അഭ്യർത്ഥിച്ചു. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും മറ്റ് ബന്ധപ്പെട്ടവർക്കും നിവേദനം നൽകുമെന്നും അവർ പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഹജ്ജ് ഹൌസ് വനിതാ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നാളെ വൈകിട്ട് നടക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസും ഹജ്ജ് ഹൌസ് വനിതാ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാനും നിർവഹിക്കും. കരിപ്പൂരിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം മറ്റന്നാൾ പുലർച്ചെ 4:25 പുറപ്പെടും. രാവിലെ 8:35 രണ്ടാമത്തെ വിമാനവും യാത്ര തിരിക്കും. 44 സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. പുരുഷ ജൂനിയർ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. ഖത്തറിലെ സലാലിയിൽ നടന്ന ഫൈനലിൽ 1-2 ഗോളുകൾക്കാണ് ചിരവൈരികളായ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ കിരീടനേട്ടം. ഇതോടെ പുരുഷ ജൂനിയർ ഏഷ്യാകപ്പിന്റെ ചരിത്രത്തിൽ മികച്ച വിജയം നേടുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഏഷ്യാകപ്പ് കിരീടം 4 തവണയാണ് ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത്. 2004, 2008, 2015 ഇന്ത്യ ഇതിനു മുമ്പ് കിരീടം നേടിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നും മലയാളി താരം കിരൺ ജോർജും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ചൈനീസ് താരം ലിഷി ഫെങ്ങിനെയാണ് ലക്ഷ്യസെൻ പരാജയപ്പെടുത്തിയത്. കിരൺ ജോർജ് ചൈനയുടെ വെങ് ഹോങ് ഹ്യാങ്ങിനെ തോൽപ്പിച്ചു. അതേസമയം ബാങ്കോക്കിൽ നടന്ന തായ്ലന്റ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സൈന നെഹ്വാൾ പുറത്തായി. ഭക്തിയുടെ നിറവിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. അർദ്ധരാത്രി നെയ്യാട്ടം ആരംഭിച്ചു. മാനന്തവാടി മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് വാളെഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് നെയ്യാട്ടം തുടങ്ങിയത്. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് നടക്കും. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം. ജലന്ധർ രൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. രാജി മാർപ്പാപ്പ സ്വീകരിച്ചു. ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് ഈ മെരിറ്റസ് എന്നായിരിക്കും ഇനി അറിയപ്പെടുക. കന്യാസ്ത്രീയെ പിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയല്ലെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ സ്വയം രാജിവെക്കുകയായിരുന്നുവെന്നും ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അറിയിച്ചു. ജലന്ധർ രൂപതയുടെ നല്ലതിനുവേണ്ടി സ്വയം ഒഴിയാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് വീഡിയോ സന്ദേശത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തിങ്കളാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർന്ന് 48 മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. സിസ്റ്റർ സിറ്റി കരാറുകളും സാമ്പത്തിക ബന്ധത്തിലെ പുരോഗതിയും ഇന്ത്യയും നേപ്പാളും തമ്മിലെ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് പ്രതിമാസ GST വരുമാനം തുടർച്ചയായ 5 തവണയും 1.5 ലക്ഷം കോടി കടന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തി ദിനം. കെഫോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൊങ്കൺ പാതയിൽ ഈ മാസം 10 മുതൽ മൺസൂൺ സമയക്രമം നിലവിൽ വരും. പുരുഷ ജൂനിയർ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.